ദൈവനാമത്തിന് ഒന്നുള്ള സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ പഠനം തുടരുകയാണ്. യഥാർത്ഥത്തിൽ സ്വതന്ത്രമാക്കുന്ന സത്യം എന്താണെന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നും ദൈവത്തിന്റെ മനുഷ്യനെ പറ്റിയുള്ള ഉദ്ദേശം എന്താണെന്നും അതേപോലെ സൃഷ്ടിയുടെ ഡീറ്റെയിൽസ്, ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നും സൃഷ്ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ചിന്തിച്ചു. ദൈവം തന്റെ മൂക്കിലെ ശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ തന്റെ ജീവശ്വാസം ഊതിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ ചിന്തിച്ചിരുന്നു, മനുഷ്യന് മൂന്ന് പാർട്ടുണ്ട്, അല്ലെങ്കിൽ മനുഷ്യ സൃഷ്ടിയിൽ മനുഷ്യന് മൃഗങ്ങളിൽ നിന്നും ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യാസമായി മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്, അങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട്. അതിൽ മൂന്നിനും വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനാണുള്ളത്. അതിന്റെ മൂന്നിനും ഉള്ള ജീവനും പറയുന്ന പേരുകളും വ്യത്യസ്തമാണ്. നമ്മൾ ചിന്തിച്ചു, ശാരീരിക ജീവന് ബയോ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സോളിഷ് ലൈഫിന് സൂക്കെ, അല്ലെങ്കിൽ സൈക്കോളജി വരുന്ന ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ദൈവത്തിന്റെ മൂക്കിൽ, ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായ മനുഷ്യന്റെ ആത്മാവിനെ, ആ ആത്മാവിന്റെ ജീവനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവനെ സോയ എന്നുള്ള വാക്കുകൊണ്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യനെ മാത്രമാണ് ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതിയിട്ട് ഉണ്ടാക്കിയത്. ദൈവത്തിന്റെ ശ്വാസം പരിശുദ്ധാത്മാവാണ് എന്ന്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്വാസത്തെ പരിശുദ്ധാത്മാവിനോട് ആണ് ഉപമിച്ചിട്ടുള്ള ദൈവവചനത്തിൽ. എസക്കിയേൽ പ്രവചനം അതിന്റെ 37-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിന്റെ ശ്വാസത്തിന് പരിശുദ്ധാത്മാവിനെയാണ് ദൈവത്തിന്റെ ശ്വാസം എന്ന് ആ വാക്യങ്ങളിലൊക്കെ വെളിപ്പെടുത്തുന്നത്. അന്നേരം ദൈവം മനുഷ്യന്റെ മൂക്കിൽ തന്റെ ജീവനെ ഊതിയാണ് മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇനി മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ആ കണക്ഷനും, എങ്ങനെയാണ് മനുഷ്യന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ബന്ധപ്പെടുന്നതെന്നും, എങ്ങനെയാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജീവനെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നത് എന്നും ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ആ വാക്യം നമുക്ക് വേണമെങ്കിൽ എടുത്തു വായിക്കാം. പ്രോവർബ്സ് 20:27 സദൃശിവാക്യങ്ങൾ 20:27 വാക്യത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നതെന്നും, ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. സദൃശിവാക്യങ്ങൾ 20:27 അവിടെ പറയാണ്, മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. ദ സ്പിരിറ്റ് ഓഫ് മാൻ ഈസ് ദ ലാമ്പ് ഓഫ് ഗോഡ്. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാനത് വിശദീകരിക്കുകയാണ്. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്, ദൈവവചനം പറയുന്നത്, ദൈവത്തിന്റെ ദീപം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വിളക്ക്, ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ ആത്മാവിനെ നാം നേരത്തെ ചിന്തിച്ച പോലെ ശ്വാസം, കാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തുടർച്ചയായി ഉപമിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എണ്ണ എന്നുള്ളത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലായിടത്തും എണ്ണ എന്ന് കാണുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ആത്മാവാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ മിക്കയിടത്തും കൺസിസ്റ്റന്റായിട്ട് ചില പദങ്ങൾ ചിലതിനെ പരിചയപ്പെടുത്താനായിട്ട് ദൈവവചനം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളതാണ് എണ്ണയെ പരിശുദ്ധാത്മാവിനോടാണ് മിക്കവാറും ഉള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പഴയ നിയമകാലത്ത് ഒരു വിളക്കിനെ കത്തിക്കുന്നത്, ഇല്ലെങ്കിൽ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നത് എണ്ണയാണ്. നേരം വിളക്ക് എന്നത് മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ ആ വിളക്കിനെ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൽ മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട് വെച്ചിരുന്ന മെക്കാനിസം, ഇല്ലെങ്കിൽ ഫംഗ്ഷണാലിറ്റി അങ്ങനെയായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരു എണ്ണ പോലെ മനുഷ്യന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുകയും മനുഷ്യന്റെ ആത്മാവ് ആ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോൾ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന നിത്യജീവൻ, ജീവൻ വന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ ജീവനാണ് മനുഷ്യന് ജീവൻ കൊടുത്തതും, മനുഷ്യനെ ജീവിപ്പിക്കുന്നതും, മനുഷ്യനെ കണ്ടിന്യൂസ് ആയി നടത്തുന്നതും. അതേപോലെ ദൈവത്തിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇതിന് വേറൊരു രീതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭാഷയിലേക്ക് നമ്മൾ പാരഫ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ, മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു ബൾബ് എന്നും, ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിനെ പ്രകാശിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റി എന്നും നമുക്ക് പറയാം, അല്ലെ? ഇലക്ട്രിസിറ്റി ഒരു ബൾബിലേക്ക്, ഒരു ഫിലമെന്റിലേക്ക് ടച്ച് ചെയ്യുമ്പോഴാണ് ആ ബൾബ് കത്തുന്നത്. ഇതാണ് ബൈബിൾ ആദ്യമായി യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യന്റെ അടുത്ത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ച ബൈബിളിലെ ആദ്യത്തെ ട്രൂത്ത്. നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാക്കുന്ന ദൈവത്തിന്റെ സത്യം എന്താണെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ കൂടി ദൈവം മനുഷ്യന് ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യവും മനുഷ്യൻ എല്ലാ കാലവും ഓർത്തിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള സത്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതിന്റെ വിശദീകരണമാണ് നമ്മൾ സദൃശ്യവാക്യത്തിൽ കണ്ടത്. ഉൽപ്പത്തി അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ പറയുകയാണ്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് നീ ഏത് നിമിഷം മാറുന്നുവോ, നീ സ്വതന്ത്രനായിത്തീരുന്നുവോ, ആ നിമിഷം നിനക്ക് ജീവൻ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും. അതാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബൾബിനെ പറ്റി പറയുമ്പോൾ പറയാണ്, ആ ബൾബിന് സ്വയമായിട്ട് പ്രകാശിക്കാനായിട്ട് കഴിയത്തില്ല, ആ ബൾബിനെ പ്രകാശിപ്പിക്കുന്ന അതിനേക്ക് പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ്. ആ കറണ്ട് എപ്പോൾ കട്ടാകുന്നോ അതോടുകൂടി നിന്റെ ഫങ്ഷൻ നിലയ്ക്കും എന്ന് ഒരു ബൾബിനെ പറ്റി പറയുന്നത് പോലെ, ഒരു വിളക്കിനെ പറ്റി പറയുകയാണ്, ആ വിളക്കിലേക്ക് പകരപ്പെടുന്ന എണ്ണയുടെ ആ സോഴ്സുമായിട്ടുള്ള കണക്ഷൻ എപ്പോൾ നിൽക്കുന്നോ അതോടുകൂടി വിളക്കിന് പ്രകാശിക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ വിളക്കിന് സ്വയമായി പ്രകാശിപ്പാൻ കഴിയുകയില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഒരു കൺസിസ്റ്റന്റ് ട്രൂത്ത് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിലെ തുടർച്ചയായിട്ടുള്ള ഒരു ട്രൂത്താണിത്. ദൈവത്തെ കൂടാതെ ദൈവാശ്രയത്തിലല്ലാതെ ഒരു മനുഷ്യന് സ്വയമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവം ആദ്യമായി മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്ന സത്യം. അല്ലെങ്കിൽ ദൈവാശ്രയത്തിലല്ലാതെ, ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവത്തിനെ ആശ്രയിക്കുകയും ചെയ്യാതെ മനുഷ്യൻ സ്വയമായി തീരുമാനങ്ങൾ എടുക്കുകയും ഡിസിഷൻസ് എടുക്കുകയും സ്വതന്ത്രനായി തീരുകയും ചെയ്യുന്ന നിമിഷം തന്നെ അവൻ മരിക്കും. അതോടുകൂടി ദൈവം അവനിൽ കൂടി പ്രവർത്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും, അവൻ ആത്മീയമായി മരിക്കും എന്നുള്ളതാണ് ദൈവം ആദ്യമായി മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞ സത്യം. ഇത് തുടർച്ചയായിട്ട് നമ്മൾ കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവും അത് വിശദീകരിക്കുന്നുണ്ട്. യേശുക്രിസ്തു പറയാണ്, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിക്കാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് കഴിയുകയില്ല എന്നിട്ട് പറയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞൊരു സത്യം. അതേ സത്യമാണ് ദൈവം തുടർച്ചയായിട്ട് പറയുന്നത്. ഇതൊരു സിമ്പിൾ ട്രൂത്താണ് അല്ലേ, വളരെ സിമ്പിളാണ്. ദൈവവചന സത്യങ്ങളൊക്കെയും വളരെ സിമ്പിളും സ്ട്രെയിറ്റ് ഫോർവേഡുമാണ്. നമ്മളുടെ കൊച്ചു കുഞ്ഞിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ മനസ്സിലാക്കും, ഒരു ബൾബിന് ഇലക്ട്രിസിറ്റി ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല, ഇല്ലെങ്കിൽ അതിന്റെ പവർ സോഴ്സുമായി കണക്റ്റഡ് ആവാതെ അതിന് പ്രകാശിക്കാനായിട്ടോ ഫങ്ഷൻ ചെയ്യാനായിട്ടോ ഒരു മെഷീന് കഴിയുകയില്ല എന്ന് നമ്മൾ ആരുടെടുത്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്കത് മനസ്സിലാവും. അത്രയ്ക്ക് സിമ്പിളാണ് ബിബ്ലിക്കൽ ട്രൂത്ത്. ഞാൻ പറഞ്ഞത് ബൈബിളിലെ സത്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ സിമ്പിളാണ്. പക്ഷെ ഇത് സിമ്പിൾ ആയതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാവാത്തത്. യഥാർത്ഥത്തിൽ ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ തിയോളജിയൻസ് ആണ് ഈ ബൈബിളിലെ സിമ്പിൾ ട്രൂത്തുകളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. കാരണം ഈ വലിയ ബുദ്ധിമാന്മാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ബൈബിളിലെ സത്യം വളരെ ക്ലിയറാണ്. ദൈവാശ്രയത്തിലല്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയുകയില്ല, ഇല്ലെങ്കിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഇല്ലെങ്കിൽ ഡിപ്പെൻഡൻസിൽ നിന്ന് മാറുന്ന നിമിഷം അവൻ മരിക്കും എന്നുള്ള വളരെ സിമ്പിൾ ട്രൂത്താണ് ദൈവം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ദൈവ രാജ്യത്തിലെ മർമ്മങ്ങൾ ബുദ്ധിമാന്മാർക്ക് മറച്ചു വെച്ചിരിക്കുകയും അത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയും ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ കാലത്തെ തിയോളജിയൻസിന് യഥാർത്ഥത്തിലുള്ള കർത്താവിന്റെ വചനങ്ങളെ മനസ്സിലാകാതിരിക്കുകയും മുക്കുവന്മാർക്ക് അത് മനസ്സിലാകുകയും ചെയ്തത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഒരു പുസ്തകം, ഈ ലോകത്തിലെ ഏത് പുസ്തകമാണെങ്കിലും ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകാതിരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു പുസ്തകം ലോകത്തിൽ കാണത്തില്ല അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഇപ്പൊ ബുദ്ധിമാന്മാർക്ക് മനസ്സിലാകുന്ന പുസ്തകങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഇല്ലെങ്കിൽ വലിയ വലിയ സാഹിത്യങ്ങളോ ഇല്ലെങ്കിൽ വലിയ സയൻസുകളോ വലിയ തിയോളജിക്കൽ ബുക്കുകളോ ഒക്കെ വലിയവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ ബാലരമയോ പൂമ്പാറ്റയോ ഒക്കെ മനസ്സിലാകാത്ത വലിയ ആൾക്കാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലുണ്ടോ? ഇല്ല. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നത് വലിയ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും, എന്നാൽ വലിയ ആൾക്കാർക്ക് മനസ്സിലാകുന്ന എല്ലാം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. എന്നാൽ ബിബ്ലിക്കൽ ട്രൂത്തിന്റെ അല്ലെങ്കിൽ ദൈവവചന സത്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്കേ മനസ്സിലാകത്തുള്ളൂ,
ബുദ്ധിയുള്ളവർക്കിത് മനസ്സിലാകുകയില്ല. അതാണ് ഇതിന്റെ ഒരു പാരഡോക്സ്. കുഞ്ഞുങ്ങൾക്കിത് മനസ്സിലാകും, ബുദ്ധിയുള്ളവർക്ക് ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ ഒരു മനുഷ്യൻ അത് കൈക്കൊള്ളണമെങ്കിൽ അതൊരു ശിശു എന്നതുപോലെ അതിനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവവചന സത്യങ്ങൾ ഒരു ശിശുവിനെ പോലെ താഴ്മയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് ക്ലവർ മൈൻഡിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അതിന്റെ ബുദ്ധിമാന്മാർ ഈ സിമ്പിൾ ട്രൂത്തിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി തിയോളജി ഉണ്ടാക്കി ചില ചില ഇസങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഈ തിയോളജിയൊക്കെ പഠിപ്പിക്കാനായിട്ട് ബൈബിൾ കോളേജുകൾ ഉറക്കാറുണ്ട്. എന്നാൽ പ്രശ്നം ദൈവവചനത്തിലെ സിമ്പിൾ ട്രൂത്ത് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, അത് ആൾക്കാർക്ക് അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അന്നേരം ബൈബിളിലെ ആദ്യത്തെ വളരെ സിമ്പിളായിട്ടുള്ള ദൈവത്തിന്റെ ട്രൂത്താണ് മനുഷ്യന് ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിൽ അല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ല എന്നുള്ളത്. ഈ സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ക്രൂസിന്റെ വചനം ജ്ഞാനികൾക്കത് പോഷത്വമായിരിക്കുന്നത്, നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും, രക്ഷിക്കപ്പെടുന്ന സിമ്പിളായിട്ട് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് ജീവനും ശക്തിയുമായി തീരുന്നത്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങൾ പൗലോസ് ഈ ക്രൂസിന്റെ വചനത്തെ തന്നെ പറ്റി പറയുമ്പോൾ പറയുന്ന ചില വാക്യങ്ങളുണ്ട്, അതൊന്ന് വായിക്കാം. ഒന്ന് കൊരിന്ത്യർ അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. അവിടെ പറയുന്നത് ക്രൂസിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിമ്പിൾ ട്രൂത്ത്, കർത്താവിലുള്ള ഡിപ്പെൻഡൻസിൽ കൂടി അല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സിമ്പിൾ ട്രൂത്ത്, നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കോ നമുക്കോ ദൈവശക്തിയുമാകുന്നു. എന്നിട്ട് പറയുന്നത് ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ, ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയില്ലയോ. ഇവിടെ പറയുകയാണ് ഈ ലോകത്തിലെ ജ്ഞാനിക്കോ ഈ ലോകത്തിലെ തിയോളജിയൻസിനോ ശാസ്ത്രിമാർക്കോ ഈ ലോകത്തിലെ താർക്കികന്മാർക്കോ മനസ്സിലാകാൻ കഴിയാത്തതാണ് ദൈവത്തിന്റെ ജ്ഞാനം. അത് ലോകത്തിന്റെ ജ്ഞാനത്തിൽ കൂടി അത് മനസ്സിലാക്കുമ്പോൾ അത് പോഷത്വമാണ്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 26-27 വാക്യങ്ങൾ. അവിടെ പറയാണ് ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായ തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അന്നേരം ദൈവം എന്താണ് ഈ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനായിട്ട് ബുദ്ധിയല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ താഴ്മയുള്ള ഒരു ഹൃദയമാണ് വേണ്ടത്. ഒരു താഴ്മയുള്ള ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ വചനത്തെ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകും. താഴേക്ക് വരുമ്പോൾ അതിന്റെ 13-14 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം, ദൈവാത്മാവിന്റെ ഉപദേശം ആൾക്കാർക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ 13-14 വാക്യങ്ങൾ, 12-ാമത്തെ വാക്യം പോലെ, ഇത് തുടർച്ചയായിട്ടുള്ള വാക്യമാണ്. അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ റിയൽ ആയിട്ടുള്ള മിസ്റ്ററിയെ പറ്റിയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൂശിന്റെ വചനം, ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, ഇല്ലെങ്കിൽ ക്രൂശിന്റെ മിസ്റ്ററി, ക്രിസ്തുവിന്റെ മർമ്മം എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ മിസ്റ്ററി. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എത്ര പ്രാപിച്ചത്. നേരം നമുക്ക് ദൈവത്തിലുള്ള കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ അറിയണമെങ്കിൽ ദൈവത്തിലുള്ള കാര്യങ്ങളെ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ മനസ്സിൽ മറഞ്ഞിരിക്കുന്ന ഈ ദൈവവചനത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളെ അറിയണമെങ്കിൽ എന്ത് വേണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള
ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ കഴിയത്തുള്ളൂ.
അന്നേരം ഒരു വ്യക്തി വീണ്ടും ജനിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിലെ സത്യങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള ആദ്യത്തെ പടി.
അടുത്ത വാക്യം പറയുകയാണ്, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് വെളിവാക്കുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് ഇവിടെ പ്രതിക്കുകയാണ്, ഞങ്ങൾ അത് മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങൾ ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു കൊടുക്കുന്നു. നേരെ ഒന്നാമത് ഒരു വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും ജനിക്കണം. രണ്ടാമത് ഈ വ്യക്തി ആത്മീയമായിട്ട് വളരുന്നവനാണെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ഇവന് മനസ്സിലാവത്തുള്ളൂ. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ കഴിയത്തില്ല, അതവന് ഭോഷത്വമാകുന്നു. പ്രാകൃത മനുഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ മാൻ. നേരം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നാച്ചുറലായിട്ടുള്ള ഒരു ജീവനുണ്ട്, നാച്ചുറലായിട്ടുള്ള നമ്മുടെ ബുദ്ധിശക്തിയുണ്ട്, നാച്ചുറലായിട്ടുള്ള നമ്മുടെ കഴിവുകളുണ്ട്, ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഈ നാച്ചുറൽ മൈൻഡിൽ, നാച്ചുറൽ ബുദ്ധിയിൽ ദൈവത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതിന്റെ കാരണം പറഞ്ഞിരിക്കുകയാണ്, പ്രാകൃത മനുഷ്യൻ നാച്ചുറൽ മാൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അവന് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ സ്പിരിച്വൽ ട്രൂത്ത് പ്രാകൃത മനുഷ്യന്, നാച്ചുറൽ മാന് അവരെ നാച്ചുറൽ മൈൻഡിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സത്യങ്ങളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ബുദ്ധിമാന്മാർക്ക് അതുകൊണ്ടാണ് ഇത് മറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത് ശിശുക്കൾക്ക് വെളിപ്പെട്ട് കേട്ടിരിക്കുന്നത്. എന്നിട്ട് അടുത്ത കാര്യം പറഞ്ഞിരിക്കുകയാണ്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരെങ്കിലും വിവേചിക്കപ്പെടുന്നില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാനാവുന്നതിനാൽ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. നേരെ ഒരു വ്യക്തി ദൈവവചന സത്യങ്ങൾ ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയും ആ വ്യക്തി ആത്മീയമായി വളരുകയും ചെയ്യുന്നതിൽ കൂടിയാണ് ആ വ്യക്തിക്ക് കൂടുതലായി ദൈവത്തിന്റെ വചനങ്ങൾ മനസ്സിലാവുന്നത്. അടുത്തായിട്ട് മൂന്നാമതൊരു കൂട്ടരെ പറ്റി പറയുന്നുണ്ട്, 3:1 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാൽ സഹോദരന്മാരെ, ഇത് ഞാൻ പറയണം, ഇത് മനസ്സിലാക്കണം, ഇത് 3 ടൈപ്പ് ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആത്മീകർ, ആത്മീകർക്ക് ആത്മീയ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയും. പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ വചനങ്ങൾ ഒന്നും മനസ്സിലാകത്തില്ല, അത് അവന് ഭോഷത്വമാണ്. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ഇതിൽ രണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു കൂട്ടർ, അവരാരാണ്? അവിടെ പറഞ്ഞിരിക്കുക, എന്നാൽ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോടെന്നതുപോലെ സംസാരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇവർ ആത്മീകരല്ല, ഇവർ പ്രാകൃതരും അല്ല, ഇവരാരാണ്? ഇതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ളൊരു കൂട്ടരുണ്ട്, ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്. ഇവരാരാണ്? ഇവർ ജഡീകരാണ്. അവിടെ പറഞ്ഞു, നിങ്ങൾക്ക് ജഡീകന്മാരോടെന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നതുപോലെ അത്ര എനിക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം അത്ര അല്ല, പാലത്രേ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകരല്ലോ. നേരം ദൈവാത്മാവിന്റെ വചനങ്ങൾ നമ്മളെ എൻലൈറ്റ് ചെയ്ത് നമ്മളെ ജീവനിലേക്ക് നടത്താത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാരണം, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലെ ആൾക്കാരുടെ പ്രധാന കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവർ എന്താണ്? ഒരു ജഡീകരാണ്. ജഡീകന് ഇത് മനസ്സിലാവില്ല. ജഡീകൻ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പാലൊക്കെ മനസ്സിലാവും. എന്നാൽ ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം നിയമിച്ച ഈ ക്രൂശിന്റെ മിസ്റ്ററി ജഡീകൻ മനസ്സിലാവത്തില്ല, അവനതിനു പകരം കുറെ പെരിഫറൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ജഡീകന്മാരാണ്. എന്നിട്ട് അതിന്റെ ലക്ഷണം പറയാണ്, നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. എന്നിട്ട് പറയാണ്, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ. 4 വാക്യത്തിൽ ഞാൻ ഇതിനെന്ത് പറയുന്നുള്ളൂ, പറയൂ, ഇതിന്റെ ഞാനൊരു സബ്ജക്റ്റിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകണമെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവവചന സത്യങ്ങൾ പലർക്കും സ്പിരിച്വലി ബെനഫിറ്റ് ആകാത്തതിന്റെ അടിസ്ഥാന കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല, അവർ പ്രാകൃത മനുഷ്യർ, ജ്ഞാനികളായിരിക്കാം, ഈ ലോകത്തിലെ ജ്ഞാനികളായിരിക്കാം, ഈ ലോകത്തിലെ താർത്തീയനായിരിക്കാം, ഈ ലോകത്തിലെ തിയോളജിയനായിരിക്കാം. എന്നാൽ ദൈവാത്മാവിന്റെ സിമ്പിൾ ട്രൂത്ത് മനസ്സിലാകാൻ കഴിയാത്തതും ഇവൻ പ്രാകൃതനാണ്, ഇവൻ നാച്ചുറൽ മാനാണ്. 2, ഇവൻ ഈ പറഞ്ഞിരിക്കുന്ന പോലെ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നവനായിരിക്കാം, എന്നാൽ ഇവൻ ജഡീകനായതുകൊണ്ട് ഇവന് ഒരു പരിധിയിൽ കൂടുതൽ കാര്യങ്ങൾ പിടികിട്ടത്തില്ല, അവനതിൽ ഇൻട്രസ്റ്റ് ഉള്ളവനല്ല, അവൻ ശിശുവാണ്.
ശിശുവിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടവനാണ്, എന്നാൽ ജഡീകനാണ്. എബ്രായ ലേഖനത്തിലും ഇതേ കാര്യം തന്നെയാണ് പൗലോസ് പറയുന്നത്. മൂന്നാമതൊരു കാര്യമുണ്ട്, ആൾക്കാരുണ്ട്, അവരാണ് എന്നാൽ ആത്മീയർ. ആത്മീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, മെച്യുർ എന്നാണ് ഇംഗ്ലീഷിൽ. ആത്മീയമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ആത്മീയനായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ദൈവാത്മാവിന്റെ ഉപദേശത്തെ, ദൈവവചനത്തെ വളരെ സിമ്പിളായി ഹ്യൂമിലിറ്റിയോടുകൂടി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ, അവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ, അവരുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ എൻലൈറ്റൻ ചെയ്യും, അവരെ ദൈവവചന സത്യങ്ങൾ പഠിപ്പിക്കും, ദൈവവചനത്തിൽ കൂടി അവർക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും. നമ്മളുടെ ഇതൊന്നും പഠിക്കാനായിട്ട് ബൈബിൾ കോളേജിൽ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട് കഴിയും. ഒരു ദൈവദാസൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യം എന്നെ എപ്പോഴും ടച്ച് ചെയ്യാറുണ്ട്. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിന്റെ വചനം, ബൈബിൾ ഈസ് ദ ബെസ്റ്റ് കമന്ററി അബൌട്ട് ബൈബിൾ, ഹോളി സ്പിരിറ്റ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ, ആൻഡ് ജീസസ് ഫീറ്റ് ഈസ് ദ ബെസ്റ്റ് ബൈബിൾ കോളേജ് യു ക്യാൻ എവർ ഹാവ്. അദ്ദേഹം പറഞ്ഞതാണ്, ബൈബിളാണ് ഏറ്റവും നല്ല ബൈബിളിനെ വിവരിക്കുന്ന പുസ്തകം, കാരണം ദൈവവചനം തന്നെ അത് നമുക്ക് വിവരിച്ചു തരും. പരിശുദ്ധാത്മാവാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ല ടീച്ചർ. യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ല ബൈബിൾ കോളേജ്. അങ്ങനെ പഠിച്ചാൽ, അദ്ദേഹം അതിന് തുറന്നു പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിഡി ഒന്നും കിട്ടുകയില്ല, അത് നിങ്ങൾക്ക് ബൈബിൾ കോളേജിൽ പോയാലേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്കൊരു തിയോളജിയനാവാനായിട്ടൊന്നും കഴിയില്ല, നിങ്ങൾക്ക് പല യുസങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കിട്ടും, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കൊരു ഡി ബി കിട്ടും. ഡി ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് പറഞ്ഞിട്ടുള്ളൂ, എന്താണെന്നറിയാമോ, യു വിൽ ഗെറ്റ് എ ഡർട്ടി ബൈബിൾ. കാരണം ബൈബിൾ വായിച്ച് 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 ദൈവവചനത്തിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, നിങ്ങളുടെ ബൈബിൾ ഡേർട്ടി ആകും. അതോടുകൂടി അദ്ദേഹം പറയുകയാണ്, അതോടുകൂടി നിങ്ങൾക്കൊരു ശുദ്ധഹൃദയവും പ്യുവർ ഹാർട്ടും കിട്ടും. ഇത് സംഭവിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നതിൽ കൂടി, തിയോളജിക്കലായിട്ട് പഠിക്കുന്നതിലല്ല, നമ്മൾ അക്കാഡമിക്കലായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, നമ്മൾ ചില തിയറികൾ പഠിക്കാനായിട്ട് പഠിക്കുന്നതുകൊണ്ടല്ല, എന്നാൽ ദൈവവചനം നമ്മൾ അനുസരിക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമിനിറ്റിയോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണെങ്കിൽ ദൈവവചനം നമ്മൾ കൂടി കടന്നു പോകും, നമ്മൾ ദൈവവചനത്തിൽ കൂടിയും കടന്നു പോകും. നമ്മൾ ദൈവവചനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ബൈബിൾ പഴയതുപോലെ ഇരിക്കത്തില്ല, അത് അനേക പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ വായിക്കും. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ദൈവവചനം പൂർണ്ണമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ അതിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സോളിഷായിട്ടും സ്പിരിച്വലായിട്ടും എന്താണെന്നുള്ളതിന്റെ വ്യത്യാസം മനസ്സിലാക്കി തരും. നമ്മൾ എവിടെയൊക്കെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കി തരും. അത് മനസ്സിലാക്കി നമ്മൾ ഹ്യൂമിലിറ്റിയോടുകൂടി ദൈവത്തിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ പ്യുവറാക്കി പ്യുവറാക്കി നമ്മളെ കൊണ്ടുവരും. ദൈവവചനം മനസ്സിലാക്കേണ്ടതിന്റെ ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതില്ലാതെ നമുക്ക് ദൈവവചനം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കാനായിട്ടോ നമുക്ക് റിസീവ് ചെയ്യാനായിട്ടോ കഴിയില്ല. യാക്കോബിന്റെ ലേഖനം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ ദൈവവചനം എങ്ങനെയാണ് ഒരു മനുഷ്യനെ വിടുവിക്കുന്നത് എന്നുള്ളത് പറയാണ്. അതിന്റെ 1:21, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ ദൈവവചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എങ്ങനെയാണെന്നറിയാമോ, വിത്ത് ഹ്യൂമിലിറ്റി. നിങ്ങൾ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ എല്ലാ ദുഷ്ടതയും അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ. പത്രോസ് പറയുകയാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ. പത്രോസ് പറയുന്നത് ഇതേ കാര്യം തന്നെ, ഒന്ന് പത്രോസ് അതിന്റെ 2:1 യാക്കോബ് പറഞ്ഞ അതേ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ സകല ദുഷ്ടതയും എല്ലാ ചതുവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പൻ. ഇതിലെല്ലാം ഒരു പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ട്, ദൈവവചനത്തിന്റെ മുമ്പിൽ ഹിപ്പോക്രസിയോടെ കടന്നു വരരുത്, കപടഭക്തിയോടുകൂടി കടന്നു വരരുത്. ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ഒരു ശിശുവിനെ പോലെ കടന്നു വരികയാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് നമ്മളെ രക്ഷിക്കും. ഒരു വാക്കും കൂടി ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 8 യേശു ക്രിസ്തു വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമ പറയുമ്പോൾ ഇതേ കാര്യമാണ് ദൈവവചനം പ്രസംഗിക്കുന്നതിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അതിന്റെ എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് സമയത്ത് എല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതാണ്.
ലൂക്കോസിന് എട്ടാമത്തെ അധ്യായത്തിൽ ദൈവവചനം എന്ന വിത്ത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വീണിട്ട് ആ ഹൃദയത്തിൽ വീണ വിത്ത് ഒരേപോലെയുള്ള ദൈവവചനം കേൾക്കുന്ന പല ആൾക്കാരുടെ ഹൃദയത്തിൽ പല പലത്തിലുള്ള ഫലങ്ങൾ പുറപ്പെടുന്നതിന്റെ കാരണം കർത്താവ് വിശദീകരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ആൾക്കാരെ പറ്റി പറയുകയാണ്, അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആദ്യത്തേത് വഴിയേരിയിൽ വീണതാണ്. അത് വീഴുമ്പോൾ തന്നെ പിശാച് വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നു, അതുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടുന്നു പോലുമില്ല. രണ്ടാമത്തേത് പാറസ്ഥലത്ത് വീഴുന്നു, എന്ത് സംഭവിക്കുന്നു? അത് വേര് താഴേക്കിറങ്ങാത്തതിനാൽ, വേര് താഴേക്കിറങ്ങാത്തതിനാൽ ടെംപ്ലേഷൻസും ട്രയൽസും വരുമ്പോൾ അവൻ പിന്മാറിപ്പോയി, ആ രക്ഷയെ തള്ളിക്കളഞ്ഞിട്ട് അവൻ പിന്മാറിപ്പോകുന്നു. ഈ രണ്ടും നമുക്ക് വിടാം. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ദൈവവചനം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വീണിട്ട് അവൻ പിന്മാറിയും പോയില്ല, അവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു, പിന്മാറിയും പോകാതെ നിൽക്കുന്ന ചില ആൾക്കാരുടെ ജീവിതത്തിൽ ദൈവവചനം അതിന് ഒരു ഫലവും കൊടുക്കാത്തതിന്റെ കാരണം പറയുന്നത്, അതാണ് പലപ്പോഴും നമുക്ക് ആപ്ലിക്കബിൾ. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന പോലെ ജഡീകന്മാരുടെ കാര്യത്തിൽ നടക്കുന്നത്. അത് പറയാണ് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയാണ്. ആദ്യത്തെ നമുക്കറിയാം, ഒന്നാമത്തെ രക്ഷിക്കപ്പെടാത്തവർ, 12-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് വഴിയരികിലുള്ളവർ കേൾക്കുന്നവരെങ്കിലും വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവരാണ്. 2-ാമത്തെ കൂട്ടർ കേൾക്കുന്നവർ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നുവെങ്കിലും തൽക്കാലത്തേക്ക് വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിന്മാറിപ്പോവുകയും ചെയ്യുന്നവരാണ്. അത് രണ്ടും നമ്മളെ ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിരിക്കത്തില്ല. 3-ാമത്തെ കാര്യം പറയാണ്, മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തത്രേ. ഈ ഇംഗ്ലീഷിലാണ് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദ വേ ദേ ചോക്ഡ് വിത്ത് വറീസ് റിച്ചസ് ആൻഡ് പ്ലഷേഴ്സ് ഓഫ് ദിസ് ലൈഫ് ആൻഡ് ബ്രിങ് നോ ഫ്രൂട്ട് ടു മെച്യൂരിറ്റി. എന്താണ് സംഭവം എന്നറിയാമോ? നമ്മുടെ ഹൃദയം എന്നുള്ളത് എല്ലാ കാര്യങ്ങൾക്കും ഫില്ല് ചെയ്യാൻ കഴിയുന്ന സാധനമല്ല. ദൈവവചനം വീഴുന്ന ആ ഹൃദയം അതിന്റെ പൂർണ്ണ ഫലം കൊടുക്കണമെങ്കിൽ ഇതിനെ ചോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഈ ചോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, വറീസ് റിച്ചസ് ആൻഡ് പ്രഷേഴ്സ് ഓഫ് ദിസ് ലൈഫ്. ഇതെനിക്ക് ഞാൻ വളരെ കണ്ടിന്യൂസ് നോട്ടീസ് ചെയ്തിട്ട് ഇത്ര സത്യമായിട്ടുള്ള വചനമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ദൈവവചനം ഫ്രൂട്ട്ഫുൾ ആകാത്ത ആൾക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒന്നുകിൽ വറീസ് ഇല്ലെങ്കിൽ പ്ലഷേഴ്സ്. രണ്ടും അതിന്റെ നടുക്കുള്ള റിച്ച്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെടുന്നത്? ദൈവവചനത്തിന് പൂർണ്ണമായിട്ട് ഹൃദയം കൊടുക്കാത്ത, ഇല്ലെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ദൈവവചനത്തെ റിസീവ് ചെയ്യാത്ത വ്യക്തികളുടെ ഹൃദയത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ? പണമാണ് ഇവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. പണം ഇല്ലാതെ വരുമ്പോൾ ഇവർ വറീസ് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കും, പണം വരുമ്പോൾ പ്ലഷേഴ്സ് ഇവരുടെ ഹൃദയത്തെ നിറയ്ക്കും. രണ്ടാണെങ്കിലും ഫലമൊന്നു തന്നെ. അതേസമയം ദൈവത്തെ അന്വേഷിക്കുന്ന യഥാർത്ഥ സ്പിരിച്വലായിട്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ പണമില്ലെങ്കിലും അവർ ദൈവത്തെ ആശ്രയിക്കും, പണം ലഭിച്ചാലും അവർക്ക് ദൈവത്തിലുള്ള ആശ്രയം പോകത്തില്ല. മറ്റേത് രണ്ടിനും പ്രശ്നമാണ്. അത് ഞാനതല്ല പറയാൻ വന്നത്. മുമ്പോട്ട് വരുമ്പോൾ നല്ല നിലത്ത് വീണത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതാണല്ലോ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നല്ല നിലത്ത് വീണതോ നല്ല മണ്ണിലുള്ളതോ, നല്ല മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മണ്ണാണ്, എന്നാൽ നല്ല മണ്ണിന്റെ ഗുണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച്, എന്ത് നല്ല ഹൃദയം? ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇങ്ങനെയാണിരിക്കുന്നത്, ദ സീഡ് ഇൻ ദ ഗുഡ് സോയിൽ, ദീസ് ആർ ദ വൺസ് ഹു ഹാവ് ഹേർഡ് ദ വേർഡ് ഇൻ എ ഹോണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ട് ആൻഡ് ഹോൾഡ് ഇറ്റ് ഫാസ്റ്റ് ആൻഡ് ബിയർ ഫ്രൂട്ട് വിത്ത് പെർസിവിയറൻസ്. രണ്ടു മൂന്ന് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ഗുഡ് ആൻഡ് ഹോണസ്റ്റ് ആയിട്ട്. ഹോണസ്റ്റ് എന്നുള്ളതാണ് ഹ്യൂമിലിറ്റിയുടെ വേറൊരു പ്രത്യേകതയാണ്. ദൈവവചനം സംസാരിക്കുമ്പോൾ റിപ്പൻറ് ചെയ്യാനായിട്ടുള്ള മനസ്സോടുകൂടി, അതിനോട് റിബല് ചെയ്യാതെ, അതിനോട് എതിർത്ത് നിൽക്കാതെ, ഹൃദയം അതിനെ കഠിനപ്പെടുത്താതെ ദൈവവചനത്തിന് സബ്മിറ്റ് ചെയ്യുകയും അത് റിസീവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, യാക്കോബ് പറയാണ് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ കഴിവുള്ള ഉൾനട്ട ദൈവവചനമാണ്. അത് ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ, അത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, പെർസിവിയറൻസോടുകൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ രക്ഷിക്കാൻ കഴിയും. ഞാൻ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയി, ഞാനിത് പറഞ്ഞ് ഡീവിയേറ്റ് ചെയ്തു പോയതാണെങ്കിൽ തിരിച്ചു വരട്ടെ. ഞാൻ പറഞ്ഞത് ദൈവിക സത്യങ്ങൾ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല.
ഈ ലോകത്തിലെ താർക്കികന്മാർക്കോ തിയോളജിയൻസിനോ ബുദ്ധിമാന്മാർക്കോ മനസ്സിലാകുന്ന കാര്യമല്ല. ശിശുക്കൾക്ക് മനസ്സിലാകുകയും ശിശുവിനെ പോലെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ ഹ്യൂമിനിറ്റിയോടുകൂടി അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പാപത്തിന്റെ ശക്തിയിൽ നിന്നും ജഡത്തിന്റെ ശക്തിയിൽ നിന്നും ലോകത്തിന്റെ ശക്തിയിൽ നിന്നും അവനെ വിടുവിക്കാൻ കഴിയുന്നതാണ്. അതാണ് ദൈവം ആദ്യമേ ഈ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. യഹോവയുടെ ദൈവത്തിന്റെ ആത്മാവ് എന്നത് മനുഷ്യന്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന എണ്ണയാണ്. ഈ എണ്ണയുമായിട്ടുള്ള കണക്ഷൻ നീ വിച്ഛേദിച്ചാൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നീ മാറിയാൽ, നീ സ്വയമായി കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് തുടങ്ങിയാൽ, അതോടുകൂടി ദൈവം പറയാണ് യു വിൽ ഡൈ. ദ മൊമെന്റ് യു വിൽ ഡൈ. എപ്പോൾ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിന്റെ സബ് കൈ കീഴിലുള്ള ആ അധികാരത്തിൽ നീ പുറത്തു വരുന്നു, അതോടുകൂടി നിന്റെ അതോറിറ്റി നഷ്ടപ്പെടും. നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവത്തെ പ്രകാശിപ്പിക്കുക, ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ള കാര്യവും നഷ്ടപ്പെടും. ഇതാണ് കർത്താവ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ആത്മാവ് എന്നത് യഹോവയുടെ ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആത്മാവ് എന്നത് ദൈവത്തിന്റെ ആത്മാവിന് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വിളക്കാണ്. ഇറ്റ്സ് എ ലാമ്പ് ഓഫ് ഗോഡ്. ഇതേ കാര്യം നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കാര്യം വീണ്ടും യേശുക്രിസ്തു വിശദീകരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11:33 മുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ്. ഇവിടെ പറയാൻ ഈ വിളക്കിന്റെ കാര്യം തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയാണ് വിളക്ക് കൊടുത്തിട്ട് ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യന്റെ ആത്മാവിനെ പ്രകാശിപ്പിച്ചിട്ട് അവന് വിളക്കം കൊളുത്തുകയാണ്. വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിളക്ക് കൊളുത്തിയിട്ട് ആരും നിലവറയിലോ പറയിൻ കീഴിലോ വെക്കാതെ അകത്തു വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവിനാൽ അവൻ നടത്തപ്പെട്ട് കഴിയുമ്പോൾ അവൻ തണ്ടിന്മേൽ ഉയർന്നു വെച്ചിരിക്കുന്ന പ്രകാശം പോലെ ആയിത്തീരണം. ബാക്കിയുള്ളവർക്ക് കാണാൻ കഴിയണം. എന്താണ്? ഇവന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയണം. അങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത് അല്ലേ? യേശുക്രിസ്തു അങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. അദൃശ്യനായ ദൈവത്തെ ദൃശ്യരൂപത്തിൽ വെളിപ്പെടുത്തി. അദൃശ്യമായ ഇലക്ട്രിസിറ്റിയെ ഒരു ബൾബ് പ്രകാശത്തിന്റെ പോലെ വെളിപ്പെടുത്തുന്ന പോലെ ദൈവത്തിന്റെ സ്വഭാവത്തെ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ പ്രകാശം പോലെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ വെളിപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം പറയാണ് അവനെ കൊണ്ട് പറയുന്ന കീഴിലല്ല വെക്കേണ്ടത്, അതുകൊണ്ട് തണ്ടിന്റെ മേലിലാണ് വെക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു, കണ്ണ് ചൊവ്വുള്ളതെങ്കിലോ ശരീരം മുഴുവൻ പ്രകാശിതമായി തീരും, ദോഷമുള്ളതാകലോ ശരീരം മുഴുവൻ ഇരുണ്ടത് തന്നെ. ഇവിടെ പറയാണ് ഇവിടെ കണ്ണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫിസിക്കലെ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിച്വലെയാണ്, ഹൃദയദൃഷ്ടിയാണ്. ദൈവത്തിന്റെ വചനത്തെ റിസീവ് ചെയ്യാനായിട്ടുള്ള ഇല്ലെങ്കിൽ ദൈവിക സത്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള സ്പിരിച്വലായി. ഈ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുകയാണ് ഈ ശരീരം മുഴുവൻ, ഒരു മനുഷ്യന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായി തീരും. അവന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാണ്. കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവന്റെ ശരീരം മുഴുവൻ ഇരുളുള്ളതായി തീരും. എന്നിട്ട് നിന്നിലുള്ള വെളിച്ചം, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതെ ഇരിപ്പാൻ നോക്കുക. വാണി ആരുടെയാണ്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ അടുത്തുള്ള വാണിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നടത്തപ്പെട്ടവരാണെങ്കിൽ ഈ വെളിച്ചം ഇരുളായി പോകാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവം വാൺ ചെയ്യുകയാണ് അങ്ങനെ സംഭവിക്കുന്നത്. എങ്ങനെ സംഭവിക്കുന്നറിയുമോ? നിങ്ങളുടെ കാഴ്ചപ്പാട്, സ്പിരിച്വൽ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നതോടുകൂടി നിങ്ങളുടെ ഈ ശരീരത്തിലെ വിളക്ക് അണയാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് വിളക്ക് കൊടുത്തിട്ട് ഇതിനെ പറയിന്റെ കീഴിൽ വെക്കുക എന്ന് പറഞ്ഞ അതിനർത്ഥം. അടുത്ത വാക്യം പറയുന്നത് തിരിച്ച് ഓപ്പോസിറ്റ്. അങ്ങനെ ആയില്ല എങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കണ്ടിന്യൂസ് ആയി പ്രകാശിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ മുഴുവൻ പ്രകാശിതമായാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിക്കുന്ന പോലെ അത് അശേഷം പ്രകാശിതമായിരിക്കും. ഇംഗ്ലീഷ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇഫ് യുവർ ഹോൾ ബോഡി ഈസ് ഫുൾ ഓഫ് ലൈറ്റ് വിത്ത് നോ ഡാർക്ക് പാർട്ട് ഇൻ ഇറ്റ്, ഇറ്റ് വിൽ ബി ഹോളി ഇല്യുമിനേറ്റഡ് വെൻ ദ ലാംബ് ഇല്യുമിനേറ്റ്സ് ഇറ്റ് യു വിത്ത് ഇറ്റ്സ് റേസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവനെ പ്രകാശിപ്പിക്കുകയാണ്. എങ്ങനെ പ്രകാശിപ്പിക്കാന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു മനുഷ്യൻ എത്ര ഭാഗങ്ങളുണ്ടെന്നാണ് നമ്മൾ ചിന്തിച്ചത്. മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ദേഹി, മനുഷ്യന്റെ ദേഹം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? മനുഷ്യന്റെ ആത്മാവിനെ. മനുഷ്യന്റെ ആത്മാവാണ് യഹോവയുടെ ദീപം അല്ലേ? മനുഷ്യന്റെ ആത്മാവിനെ അത് പ്രകാശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് എന്ത് അടുത്തേക്ക് എങ്ങനെ പോകുന്ന അറിയാമോ? മനുഷ്യന്റെ ദേഹിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. അവന്റെ ചിന്തയെ, അവന്റെ ഇന്റൻഷൻസിനെ, അവന്റെ ആഗ്രഹങ്ങളെ, അവന്റെ പ്ലാനുകളെ, പദ്ധതികളെ ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാനോ തുടങ്ങും. അങ്ങനെ ഈ വിളക്ക് എങ്ങനെയാണെന്നറിയാമോ? ഇരുട്ട് മാറ്റി 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 അവന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായി തീരും. ഇതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവിന്റെ വരവെങ്കിലേ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ ആവത്തുള്ളൂ. എന്നാൽ ഇറ്റ്സ് എ പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. അതാണ് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും അശേഷം കർത്താവിന്റെ പ്രത്യക്ഷതയാകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കണം. ഇതാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. വിശുദ്ധീകരണം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. അവന്റെ പ്ലാനുകളും പദ്ധതികളും ദൈവത്തിന് അനുരൂപമായിട്ട് മാറ്റുകയാണ്. പക്ഷെ ഇത് നഷ്ടപ്പെടും. എങ്ങനെയാണെന്നറിയാമോ? ഇവന്റെ കാഴ്ചപ്പാട് മാറിയാൽ മതി. എങ്ങനെയാണ് ഈ കാഴ്ചപ്പാട് മാറുന്നത്? എന്താണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണ് ഇരുട്ടാകുക എന്ന് പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. മത്തായി 6-ാം അധ്യായം, 6-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഇതിന്റെ വേറൊരു വിശദീകരണമാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിത്തീരും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുട്ടായിത്തീരും. നേരെ ഒരു മനുഷ്യന്റെ സ്പിരിച്വലായി ഇവന്റെ ഐ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ഇവനുള്ള വെളിച്ചം കൂടി നഷ്ടപ്പെട്ട് ഇവൻ ഇരുട്ടായി തീരുന്നത് എങ്ങനെയാണ്? അങ്ങനെ ആയിത്തീരുന്നാൽ അവിടെ പറയുകയാണ്, നിന്നിലുള്ള ഇരുട്ട് എത്ര വലിയത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ആത്മീയ ദൃഷ്ടി നഷ്ടപ്പെട്ട്, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ഇവൻ ജഡീകനായി, ഇവൻ മൊത്തത്തിൽ ഇരുട്ടായിത്തീരുന്നത്? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുട്ടായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലുത്. അടുത്തത് കർത്താവ് വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. മുകളിലത്തെയും താഴത്തെയും കാര്യം കൂടി ചേർത്ത് വായിച്ചാൽ മനസ്സിലാവും, രണ്ട് യജമാനന്മാരെ സ്നേഹിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുന്നതല്ല. മാമോൻ എന്ന് പറയുന്നത് പണം എന്നല്ല, പണം മാത്രമല്ല, ഇറ്റ്സ് കംപ്ലീറ്റ് മെറ്റീരിയൽ തിങ്സ് ഓഫ് ദിസ് വേൾഡ്. അതിനെ മൊത്തത്തിൽ പറയാനായിട്ട് ഉപയോഗിക്കുന്ന പദമാണ്. കർത്താവ് പറയുന്നതിൽ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചന സത്യങ്ങൾ സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, കോംപ്ലിക്കേറ്റഡ് അല്ല. എന്താണ് ആ പറയുന്നതിന്റെ അറിയാമോ? നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് മാത്രമേ പറ്റിച്ചേരാൻ കഴിയത്തുള്ളൂ. ഒരു സമയം പറ്റിച്ചേരുക എന്നുള്ള വാക്കാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യൻ ആരുടെ അടുത്തായിരുന്നു ആദ്യയിൽ പറ്റിച്ചേർന്നിരുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതാണ് ഉൽപ്പത്തി ചെയ്തിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്നതിന് മുമ്പ്, ആ ഭാര്യയെ പോലും കിട്ടുന്നതിന് മുമ്പ്, അവൻ വേറൊരാളുമായിട്ട് പറ്റിച്ചേർന്നിരുന്നു. അവൻ ശാരീരികമായിട്ടുള്ള പറ്റിച്ചേരുന്നത്, അവൻ ആത്മാവിലായിരുന്നു പറ്റിച്ചേർന്നിരുന്നത്. അത് നമുക്ക് കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ഈ ഒരു ദേഹമായിത്തീരുന്നത് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അന്നേരം ഒരു സ്പിരിച്വൽ യൂണിയൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലെ അടുത്തതായിട്ടുള്ളൊരു ഫിസിക്കൽ ഇല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു പറ്റിച്ചേരൽ നടക്കത്തുള്ളൂ. ഇതൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ്, നിങ്ങൾ മനസ്സിലാവേണ്ട കാര്യമാണ്. നിങ്ങൾ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ പറ്റിച്ചേരൽ ശരിയല്ലാതായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്മാരുമായിട്ടുള്ള പറ്റിച്ചേരലും തെറ്റ് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്ക് പറ്റിച്ചേരാൻ കഴിയത്തില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരാത്മാവായി തീരാനായിട്ട്, ഒരു ശരീരമായി ഒരേ യൂണിയനിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവമായിട്ടുള്ള പറ്റിച്ചേരലാണ് അവിടെ പ്രശ്നം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ ദൈവസഭയിലും പ്രശ്നം അതാണ്. ദൈവസഭയിലെയും ആൾക്കാരുടെ പ്രശ്നം, ആൾക്കാർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ കാര്യം, ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ഒന്നായി തീരാൻ കഴിയാത്തതിന്റെ കാര്യം. ഒരു ദേഹമായി തീരുക എന്നുള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു ശരീരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ശരീരമായി തീരാനായിട്ട് ഒരു ദൈവസഭയിൽ ആൾക്കാർക്ക് കഴിയാത്തതിന്റെ കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഈ വ്യക്തി വീണ് കിടക്കുകയാണ്. ആ വ്യക്തിയുടെ ജഡം ഉയർന്നു നിൽക്കുകയാണ്, നിരത്ത് വീണ് ചാകാതെ നിൽക്കുകയാണ്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഞാൻ പറഞ്ഞത് ദൈവവുമായിട്ടുള്ള പറ്റിച്ചേരലിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരാളുടെ പറ്റിച്ചേരുകയും ഒരാളെ നിരസിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞത്. രണ്ടും കൂടെ നടക്കത്തില്ല. ഈ രണ്ടും കൂടെ നടക്കാമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിശായ നമ്മളെ വഞ്ചിച്ചു. ഇവിടെ പറയേണ്ട രണ്ട് രജവാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയും. കർത്താവ് പറയുന്നതിന്റെ
സ്പിരിച്വൽ മീനിങ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാം, ഒരാളോട് പറ്റിച്ചേരാം, മറ്റേയാളെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോട് പറ്റിച്ചേരുകയും ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ദൈവമാണ് നിങ്ങളുടെ കർത്താവെങ്കിൽ, പൈസയെ മാമോനെ നിങ്ങൾ ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ദൈവമാണ് കൺട്രോൾ, ദൈവമാണ് കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ദൈവമാണ് അതിന്റെ പുറകിലുള്ള അതോറിറ്റി എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. തിരിച്ചാണെങ്കിൽ നിങ്ങൾ മാമോനോട് പറ്റിച്ചേരും, മാമോനെ സ്നേഹിക്കും, നിങ്ങൾ ദൈവത്തെ ഉപയോഗിക്കും. അങ്ങനെയുള്ളവർക്കും പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവം അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. പക്ഷെ അവർ ദൈവത്തെ ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ഐ നഷ്ടപ്പെടുന്നത്, കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ആ വ്യക്തിയുടെ വെളിച്ചം ഇരുളായിത്തീരും. ഞാൻ വീണ്ടും മടങ്ങി വരികയാണ് സബ്ജക്റ്റിൽ. ഞാൻ മുമ്പോട്ട് ഈ സൈഡ് ട്രാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത്, ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സത്യമുണ്ട്, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സത്യം, അൺചേഞ്ചബിൾ ട്രൂത്ത്. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവത്തെ കൂടാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ, വിളക്കിന് എണ്ണ കൂടാതെ സ്വയമായി പ്രകാശിക്കാൻ കഴിയാത്ത പോലെ, ഒരു ബൾബിന് ഇലക്ട്രിസിറ്റിയോടുള്ള ബന്ധത്തിലല്ലാതെ സ്വയമായി വർക്ക് ചെയ്യാൻ കഴിയാത്ത പോലെ, ദൈവത്തെ കൂടാതെ യു കനോട്ട് ലീവ് വിതൗട്ട് ഗോഡ്. ഇതാണ് ദൈവം പറഞ്ഞിരിക്കുന്ന സത്യം. ഇതാണ് ആദ്യത്തെ സത്യം, ഇതാണ് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, ഇതാണ് കണ്ടിന്യൂസ് ആയി ദൈവം പറയുന്ന സത്യം. താഴേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച് നിർത്തിയത് ഇതാണ്. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യർ ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ട്രാൻസ്പെറന്റ് ആയി, ദൈവവും മനുഷ്യനും തമ്മിൽ നമുക്ക് മറയ്ക്കാനായിട്ട് യാതൊന്നുമില്ലെങ്കിൽ, എബ്രായലേഖനത്തിൽ പറയുന്ന പോലെ അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുകയാണെന്നുള്ള ഉറപ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിന് മുമ്പിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റത്തില്ലെന്ന് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ദൈവത്തിന് മുമ്പിൽ ജീവിക്കുന്ന വ്യക്തി കണ്ടിന്യൂസ് ആയി ദൈവത്തിന് മുമ്പിൽ റിപ്പന്റൻസിലായിരിക്കും ജീവിക്കുന്നത്. വീണാൽ അവൻ റിപ്പന്റ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ കലവ പ്രാപിക്കും. അതാണ് അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ബാക്കിയുള്ളവരുടെ മറയ്ക്കാനായിട്ടൊന്നും കാണുകയില്ല അല്ലേ. അതാണ് അവർ പഠിക്കുന്നത്, മനുഷ്യന് ആ ഭാര്യയും മനുഷ്യനും നഗ്നരായിരുന്നു എന്ന് പറഞ്ഞാൽ ദേ ഹാവ് നത്തിങ് ടു കവർ. അവർക്ക് കവർ ചെയ്യാനായിട്ടൊന്നും ഇല്ലായിരുന്നു, അവർ തുണി ഉടുത്തിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. കാരണം അവരെ തേജസ്സിലാണ് അവരെ ധരിപ്പിച്ചിരുന്നത്, അതായിരുന്നു അവരുടെ വസ്ത്രം, അവരെ തേജസ് ധരിപ്പിച്ചിരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർക്ക് മറയ്ക്കാനായിട്ട് അവരുടേതായിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പലതും ഇടയിൽ കടന്നു വരുമ്പോൾ നമുക്ക് മനുഷ്യരടുത്ത് മറയ്ക്കാൻ കഴിയും, മറയ്ക്കാൻ കാണും. നമ്മൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കും, ബാക്കിയുള്ളവരെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. എല്ലായിടത്തും എല്ലാ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ ദൈവസഭയിലെ ചില സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയത്തില്ല. ഇനി ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോട്ടെ. അങ്ങനെ ഇത് വീഴ്ച വരുമ്പോൾ സംഭവിക്കുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ചത്. ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നീട് ഞാൻ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചിന്തിക്കാം. എന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുചിന്തകളെക്കാളും പാമ്പ്, ഹി വാസ് ക്ലവർ, ഹി വാസ് ക്രാഫ്റ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബുദ്ധിമാനായിരുന്നു, അല്ലെങ്കിൽ ക്ലവർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ പാമ്പ് എന്ന് പറയുന്നത് സാധാരണ പാമ്പല്ല, അത് പിശാചാണ് എന്ന് നമുക്ക് വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ അതിൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പിശാചാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പിശാചിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, അവൻ കൗശലക്കാരനായിരുന്നു, അവൻ വളരെ ബുദ്ധിയുള്ളവനായിരുന്നു, അവൻ ജ്ഞാനിയായിരുന്നു. അവൻ വന്നിട്ട് ഒരു തിയോളജി അവതരിപ്പിക്കുകയാണ്. നമുക്ക് പറയാം, ഇങ്ങനെ പറയാം, സെർപ്പൻസ് തിയോളജി, അല്ലെങ്കിൽ സെർപ്പൻറ്റിസം. ഇപ്പോഴത്തെ പല ഇസങ്ങളും ഓരോ ആൾക്കാർ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അന്നേരം സെർപ്പൻറ്റിസം, അല്ലെങ്കിൽ സെർപ്പൻസ് തിയോളജി അവതരിപ്പിക്കുകയാണ്. എന്താ ആ തിയോളജി എന്നറിയാമോ? ദൈവം പറഞ്ഞ ആ സിമ്പിൾ ട്രൂത്തിനെ ഒരു തിയോളജിക്കൽ ഡൈവേർഷനിൽ കൂടി ഇവന്റെ ഹവ്വായുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് സ്ത്രീയടുത്ത് വന്നിട്ട് പറയാണ്, കൗശലമേറിയായിരുന്നു സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതാണ് പിശാചു വന്ന് നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞത്. ഈ പറയുന്നതും അതേപോലെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ?
അങ്ങനെയൊക്കെയാണോ ദൈവവചനം പറയുന്നത്? അങ്ങനെ ദൈവത്തെ കൂടാതെ ജീവിക്കാനൊന്നും കഴിയത്തില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ? അങ്ങനെയൊക്കെ മനുഷ്യൻ ജീവിക്കാൻ കഴിയുമോ? അങ്ങനെയൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെയായിരിക്കും നമ്മൾ ചില മനസ്സിൽ ചിന്തിക്കുന്നത്. ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിൽ അല്ലാതെ മനുഷ്യന് ജീവിക്കാനേ കഴിയുകയില്ല എന്ന് വാസ്തവമായി അങ്ങനെ തന്നെയാണോ ദൈവം പറഞ്ഞത്? അതാണ് പറഞ്ഞിരിക്കുന്നത്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല ദൈവം പറഞ്ഞത്. ഇവൻ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ് സ്ത്രീ പാമ്പിനടുത്ത്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിലുള്ള നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഹവ്വായാണ് ഇത് പറയുന്നത്, എന്നാൽ ഹവ്വായെടുത്ത് ദൈവം ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിനാണ് ദൈവം കൽപ്പന കൊടുക്കുന്നത്, അതിനുശേഷമാണ് ദൈവം ഹവ്വായെ സൃഷ്ടിക്കുന്നത്. നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ ആ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ദൈവം ആദമിനെ കൽപ്പന കൊടുത്തതിന് ശേഷമാണ് ആദത്തിൽ നിന്ന് ഹവ്വായെ ഉണ്ടാക്കുന്നത്. ആ പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവം എപ്പോഴും സ്പിരിച്വൽ അതോറിറ്റി വെച്ചിരിക്കുന്നത് പുരുഷനാണ്. അതുകൊണ്ട് പുരുഷനാണ് ഇതിന്റെ അക്കൗണ്ടബിലിറ്റി. പുരുഷനാണ് സ്ത്രീയെ ഈ കാര്യം പഠിപ്പിച്ചിരിക്കണം. അങ്ങനെ ആദം സ്ത്രീയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഹവ്വായ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. അങ്ങനെയായിരുന്നു ദൈവം വെച്ചിരുന്ന സിസ്റ്റം. അന്നേരം ഹവ്വ പറയാണ്, ഇത് ഇങ്ങനെയൊക്കെ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. ബൈബിളിലെ ആദ്യത്തെ കള്ളം ഇതാണ്. ബൈബിളിലെ ആദ്യത്തെ സത്യം ദൈവം പറഞ്ഞ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യമാണെങ്കിൽ, ദൈവത്തെ കൂടാതെ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിൽ അല്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല, ദൈവീക ഡിപ്പെൻഡൻസിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം നീ മരിക്കും എന്നുള്ളതാണെങ്കിൽ, അതായിരുന്നു ബൈബിളിലെ സിമ്പിൾ ട്രൂത്ത് എങ്കിൽ, പിശാജ് പറഞ്ഞ ആദ്യത്തെ കള്ളവും പിശാജ് ഇന്നും മനുഷ്യനടുത്ത് പറയുന്ന കള്ളവും ഇതാണ്, നിനക്ക് ദൈവത്തെ കൂടാതെയും ജീവിക്കാൻ കഴിയും. യു കാൻ ലീവ് വിത്തൗട്ട് ഗോഡ്. Nothing will happen. If you lose God, nothing you will lose. നിനക്ക് വീണ്ടും മുമ്പോട്ട് ജീവിക്കാൻ കഴിയും. ഒരു തരത്തിൽ പിശാജ് പറഞ്ഞ സത്യമാണ് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ തോന്നും, പക്ഷെ പിശാജിന്റെ കാസ്റ്റിനെസ് ആയിരുന്നു. പിശാജ് പറഞ്ഞ ഇതാണ്, നിനക്ക് ദൈവിക ഡിപ്പെൻഡൻസിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാലും, ദൈവത്തിനെ ഒരു ബൾബിന്റെ അടുത്ത് നമ്മൾ പറയാണ്, നിനക്ക് ഇലക്ട്രിസിറ്റിയുടെ ശക്തി ഇല്ലാതെയും ഇലക്ട്രിസിറ്റിയിൽ കണക്ട് ചെയ്യപ്പെടാതെയും കൊമ്പിന് മുന്തിരിവള്ളിയെ കൂടാതെയും വിളക്കിന് എണ്ണയെ കൂടാതെയും ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് പിശാജ് പറയുന്നത്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക് നീ ജീവിക്കാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ഇതിനെ ഔട്ട്സൈഡ്ലി കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും ദൈവിക സത്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിൽ വീണ്ടും ജനിച്ച ദൈവമക്കളുടെ അടുത്ത് പറയാണ്, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആ വാക്യവും പിശാജ് പറഞ്ഞ കാര്യം കൂടെ ഒന്ന് വായിച്ചു നോക്കണം. പിശാജ് പറയാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറയാണ്, നീ മരിക്കും നിശ്ചയം. പൗലോസ് അത് എടുത്തെഴുതുമ്പോൾ പറയാണ്, നിങ്ങൾ മരിക്കും നിശ്ചയം. എന്നിട്ട് പറയാണ്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. ഇവിടെ പറയുകയാണ്, ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ, ആ വ്യക്തി ജഡത്തെ അനുസരിച്ച് സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാജ് നിന്റെ അടുത്ത് പറയും, യു വിൽ നോട്ട് ഡൈ, നീ മരിക്കയില്ല എന്ന് പറയും. പിശാജിന്റെ ആദ്യത്തെ കള്ളമാണ്, ഇന്നും അത് തന്നെയാണ് മനുഷ്യന്റെ അടുത്ത് പറയുന്നത്. ദൈവം പറയാണ്, നീ മരിക്കും നിശ്ചയം. ഇത് ബൈബിള് പഠിപ്പിക്കുന്ന സത്യമാണ്. ഇതിന്റെ തിയോളജിക്കൽ വശമല്ല ഞാൻ പറയുന്നത്. തിയോളജിയൻസ് ഇതിനെയൊക്കെ വളരെ വിശദകരമായിട്ട് വിശദീകരിച്ച് നിങ്ങൾക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈബിളിലെ സത്യങ്ങൾ സ്ട്രെയിറ്റ് ഫോർവേഡും സിമ്പിളുമാണ്. ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി ഇസങ്ങളാക്കുന്ന തിയോളജിയൻസ് ആണ് പ്രശ്നക്കാർ. ഇവിടെ പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം, എന്നാൽ ദൈവാത്മാവിനനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ സിമ്പിളി ക്രൂശടിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും അവൻ ജീവനിൽ നിന്ന് ജീവനിലേക്ക് വരികയും ചെയ്യും. ഇതാണ് വിളക്ക്, അതിന്റെ പ്രകാശം കൊണ്ട് ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്. അവന്റെ ദേഹിയെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിക്കുകയാണ്. അവന്റെ ചിന്തകളെയും അവന്റെ ആഗ്രഹങ്ങളെയും ക്രൂശിൽ വെക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവൻ ക്രൂശെടുത്തുകൊണ്ട് അവൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ്. അങ്ങനെ ദൈവാത്മാവിനാൽ അവൻ നടത്തപ്പെടുമ്പോൾ അവൻ ജീവനിൽ നിന്ന് ജീവനിലേക്ക് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ നിന്നിലുള്ള വെളിച്ചം ഇരുളായാൽ പോയാൽ ഇരുൾ എത്ര വലിയത്. ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം പൗലോസ് വീണ്ടും വിശദീകരിക്കുകയാണ്. ഗലാത്യലേഖനം അതിന്റെ 5-ാം അധ്യായം, സ്വാതന്ത്ര്യത്തിനായി ദൈവം നമ്മെ സ്വതന്ത്രരാക്കി, പിശാചിന്റെ അടിമത്തത്തിൽ നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞിട്ട് അതിന്റെ 13-ാം വാക്യത്തിൽ പറയാണ്, സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു, യു ആർ ഫ്രീ ഫ്രം സിൻസ് പവർ, രക്ഷിക്കപ്പെട്ടടുത്ത് പറയാണ്. ഞാൻ പറഞ്ഞത് സ്വതന്ത്രമാക്കുന്ന ദൈവ സത്യം എന്താണെന്നുള്ള പറയാണ്. അവിടെ പറയാണ് ഈ സ്വാതന്ത്ര്യം ജഡത്തിനെ അവസരമാക്കുമാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സ്നേഹിപ്പിൻ. 16-ാം വാക്യം പറയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികൾ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു, നിങ്ങൾ അനുസരിച്ചിരിക്കുന്നത് ചെയ്യാതവണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. താഴേക്ക് വരുമ്പോൾ പറയാണ് ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യാം. എത്ര ക്ലിയർ ടീച്ചിങ് ആണ്, എത്ര സിമ്പിൾ ടീച്ചിങ് ആണ്. പിശാചി പറയുന്നു നോ നീഡ്, നീ ഇപ്പുറത്തെ രീതിയിൽ നിനക്ക് ജീവിക്കാൻ കഴിയും, യു വിൽ നോട്ട് ഡൈ, നീ മരിക്കയില്ല നിശ്ചയം, നീ മരിക്കയില്ല നിശ്ചയം. ദൈവിക അധികാരത്തിന് പുറത്തു ഇറങ്ങിക്കോ, ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിക്ക്, ഇത് ഹവയടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ഹവയടുത്ത് പറയുമ്പോൾ ഹവയ്ക്ക് 2 അധികാരമുണ്ട്, ഒന്ന് ഹവയുടെ തലയായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ആദം, ആദത്തിന്റെ തലയായിട്ടും രണ്ടുപേരുടെയും തലയായിട്ടുള്ള ദൈവം. പിശാചി പറയാണ് നീ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയാലും, ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തിന് പുറത്തിറങ്ങിയാലും, ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങൾക്കെതിരെ റിബല് ചെയ്താലും നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ സത്യം ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കുകയാണെങ്കിൽ കള്ളം ഒരു വ്യക്തിയെ അടിമയാക്കും, പിശാചിന്റെ അടിമയാക്കും, പിശാചിന്റെ കള്ളം വിശ്വസിക്കുന്നവൻ. അങ്ങനെ തന്നെ സംഭവിച്ചു. ആ നിമിഷം തന്നെ ദൈവം പറഞ്ഞ സത്യം സംഭവിച്ചു, ഇവൻ പിശാചിന്റെ അടിമയായിത്തീർന്നു. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനിരിക്കുന്ന സമയമില്ല, ഞാൻ സബ്ജക്റ്റ് നിന്ന് കുറച്ച് ഡൈവേർട്ടായി പോയി. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവിടെ പറയാണ് പാമ്പ് സ്ത്രീയോട് നീ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. പിശാച് ആദ്യം തന്നെ ഹവ്വായുടെ മനസ്സിലിട്ട 2 കാര്യങ്ങൾ, ഒന്ന് ദൈവ വചനത്തെ സംശയിക്കുക, ദൈവ വചനത്തിന്റെ ട്രൂത്തിനെ, സിമ്പിൾ ട്രൂത്തിനെ അതുപോലെ വിശ്വസിക്കുന്നവനെ സംശയിക്കുക, 2 ദൈവ സ്നേഹത്തെ സംശയിക്കുക. എന്താണെന്നറിയാമോ, നീ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ദൈവം നിനക്ക് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. പിശാചി പറയുന്നത് എന്താണെന്നറിയാമോ, നിനക്ക് ചില കാര്യങ്ങൾ തടസ്സപ്പെടുത്തി വെച്ചിട്ടില്ലേ, ദൈവം നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണ്, നീ അങ്ങോട്ട് നോക്കി അവനെല്ലാം കൊണ്ട് നിനക്ക് എന്തുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ, നിനക്ക് എല്ലാ വൃക്ഷങ്ങളിലെയും ഫലം തരാനായിട്ട് തിന്നാൻ ദൈവത്തെ തന്നുകൂടെ, വൈ ദിസ് റെസ്ട്രിക്ഷൻ. കാരണം എന്താണെന്ന് അറിയാമോ, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിലെ ആ റിലേഷൻ നിന്നിരുന്ന ചെയിൻ ലവ് ഫെയ്ത്ത് ഒബീഡിയൻസ് എന്നുള്ള ചെയിനിലാണ്. ഇതിലെല്ലാം പിശാചു കൊണ്ടുവന്ന് ഇടയ്ക്ക് കത്തിവെക്കുകയാണ്. പറയുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിന്നെ സ്നേഹിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഈ റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഡിപ്പെൻഷനിൽ നിന്ന് നിനക്ക് പുറത്തു വരാം, പുറത്തു വന്നാലും ഒന്നും സംഭവിക്കില്ല. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. അത് പിശാച് പറഞ്ഞത് അവൻ കേട്ടു, ഹവ്വ കേട്ടു, ആദം ഹവ്വയെ ഫോളോ ചെയ്തു, അതോടുകൂടി മനുഷ്യവർഗം പിശാചിന്റെ അടിമത്തത്തിലേക്ക് വീഴുകയാണ്. അവിടെയാണ് ദൈവത്തിന്റെ പുത്രനിൽ കൂടിയുള്ള സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ടുള്ള വേഴ്ചയിൽ ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും.